العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد قال شيخ الإسلام محمد بن عبد الوهاب رحمه الله في كشف الشبهات فإن الإله عندهم هو الذي يقصد لأجل هذه الأمور كان يدياتل شيخ الإسلام ابن عبد الوهاب رحمه الله മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി ഏറ്റുമുട്ടിയത്, അവരുമായി വ്യത്യാസപ്പെട്ടത് എന്ത് കാര്യത്തിലായിരുന്നു എന്നത് വിശദീകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകളെ എന്തിലേക്ക് ക്ഷണിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത്? അത് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്, ഇബാദത്ത് ചെയ്യരുത് എന്നതായിരുന്നു. കാരണം അവർ അള്ളാഹു അല്ലാതെ ഒരു ഖാലിഖില്ല, സൃഷ്ടാവില്ല എന്ന് വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചിരുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മഹാന്മാരെയായിരുന്നു. അവരെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും ഷഫാത്ത് പറയാനും വേണ്ടിയായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും അവരെ മുസ്ലിമായി പരിഗണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിമാകാനുള്ള ഷർത്ത് നിബന്ധന അതെന്താണ്? അള്ളാഹുവിനല്ലാതെ ഒരാളെയും ഇബാദത്ത് ചെയ്യരുത്. ഇബാദത്തിന്റെ ഇനങ്ങളായ ദുആ, ഇസ്തിഗാഥ, നേർച്ച, ബലി, ഇങ്ങനെയുള്ള എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ടോ അതിലൊന്നും തന്നെ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കരുത്. അക്കാര്യം അംഗീകരിച്ചാൽ മാത്രമേ മുസ്ലിമാവുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഉമർത്വാൻ വഖാത്തിലെന്ന സഹത്ത യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പ്രവേശിച്ചിട്ടില്ല. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. ഇനി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ തുറന്ന് പറയുകയാണ്, മക്ക മുശ്രിക്കുകളുടെ അടുത്ത് അവരുടെ ഭാഷയിൽ അവരുടെ ഫഹമിൽ അവർ മനസ്സിലാക്കിയതനുസരിച്ച് ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലദി യുഖ്സദു ലിഅജ്ലി ഹാദിഹിൽ ഉമൂർ, ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അവര് ഈ മധ്യവർത്തികൾ, ഇടയാളന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചിരുന്ന മഹാന്മാർ, അവരുടെ മുന്നിൽ എന്തൊക്കെയാണ് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്നത്, ഖുറൈശികൾ ചെയ്തിരുന്നത്? അവരുടെ മുന്നിൽ അവർ ബലിയർക്കുമായിരുന്നു, അവരെ പിടിച്ച് സത്യം ചെയ്യുമായിരുന്നു, ആ മഹാന്മാരുടെ ഖബറിലേക്ക് നേർച്ചയാക്കുമായിരുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അതുപോലെ അപകടങ്ങൾപ്പെടുമ്പോൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇസ്തിഗാസ ചെയ്യാറുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അവനാണ് ഇലാഹ് എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ഇലാഹുകളെയും ഒഴിവാക്കി ഒരു ഇലാഹിനെ മാത്രം സ്വീകരിക്കണമെന്നാണോ എന്നവർ ചോദിച്ചത്. കാരണം ഇലാഹ് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം അവർ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന, അവർ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഹാന്മാരാണ്, ഇവരൊക്കെ ഒഴിവാക്കണം എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥം എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ അത് പറയാൻ തയ്യാറാകാതിരുന്നത്. സവാഉൻ മലിക്കൻ, സവാഉൻ മലക്കൻ ഔ നബിയൻ ഔ വലിയൻ ഔ ശജറതൻ ഔ ഖബ്റൻ ഔ ജിന്നിയൻ, ഈ ലക്ഷ്യം വെക്കുന്ന വ്യക്തി, ഈ നേരത്തെ പറഞ്ഞ ഇനങ്ങളെ, ഇബാദത്തിന്റെ ഇനങ്ങളായിട്ടുള്ള ദുആ, ഇസ്തിഗാസ, നേർച്ച, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ ചെയ്യാവൂ എന്നാണ് മുഹമ്മദ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സമ്മതിക്കാതിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ എല്ലാ ഇലാഹുകളെയും ഒഴിവാക്കണമെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കാൻ കാരണം അതായിരുന്നു. അത് അവർ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടയാളന്മാരാക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ മലക്കിനോടായിരിക്കും, ചിലപ്പോൾ നബിയോടായിരിക്കും, ചിലപ്പോൾ വലിയനോടായിരിക്കും, ചിലപ്പോൾ ഒരു മരത്തോടായിരിക്കും, ഖബറിനോടായിരിക്കും, ചിലപ്പോൾ ജിന്നിനോടായിരിക്കും. ഇങ്ങനെ പലതിനെയും അവർ ഇടയാളന്മാരാക്കിയിരുന്നു, പലതിനെയും അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, പലതിന്റെയും മുന്നിൽ ബലി അർപ്പിച്ചിരുന്നു. ലം യുരീദു, ഇവരുദ്ദേശിച്ചിട്ടില്ല എന്ത്? അന്നൽ ഇലാഹ ഹുവൽ ഖാലിഖ് അർറാസിഖ് അൽമുദബ്ബിർ. ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം ഖാലിഖാണ്, സൃഷ്ടാവാണ്, അല്ലെങ്കിൽ റിസ്ക് നൽകുന്നവനാണ്, അല്ലെങ്കിൽ മുദബ്ബിർ, കൈകാര്യകർത്തൃത്വം, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണ് എന്നൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല. ഇലാഹ് എന്നതിന്റെ അർത്ഥം ഇതാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. ഫൈന്നഹും യഅലമൂന, കാരണം അവർക്കറിയാം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മക്ക മുശ്രിക്കുകൾക്ക് ഉറപ്പുള്ള കാര്യമാണ് അന്നദാലിക ലില്ലാഹി വഹ്ദ, അള്ളാഹുവിന് മാത്രമുള്ളതാണ് ഇതൊക്കെ, സൃഷ്ടി, റിസ്ക് നൽകൽ, തദ്ബീർ, കാര്യങ്ങൾ നിയന്ത്രിക്കൽ, ഇതൊക്കെ അള്ളാഹുക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് എന്ന് മക്ക മുശ്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നു. കമാ ഖദ്ദം തുലക്ക, ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ പറയുകയാണ്, ആദ്യം തന്നെ കിതാബിന്റെ തുടക്കത്തിൽ വിശദീകരിച്ചതാണ് മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന കാര്യം. വഇന്നമാ യഅനൂന ബിൽ ഇലാഹി, ഇലാഹ് എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്ത് മാത്രമാണ്? ما يعني المشركون في زماننا هذا بلفظ السيد ഇന്നത്തെ കാലത്തെ മുശ്രിക്കുകൾ സയ്യിദ് എന്ന വാക്കുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതായിരുന്നു അന്നത്തെ മക്ക മുശ്രിക്കുകൾ ഇലാഹ് എന്നതിന്റെ അർത്ഥമായിട്ട് മനസ്സിലാക്കിയിരുന്നത്. സയ്യിദ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നേതാവ്, ആവശ്യങ്ങൾ പറയാൻ വേണ്ടി ആളുകൾ ലക്ഷ്യം വെക്കുന്ന, അവരുടെ ആവലാദികൾ ബോധിപ്പിക്കുന്ന ആള് എന്നൊക്കെയാണ് സയ്യിദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അന്നത്തെ കാലത്ത്, അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത്, അവർ ഖബറാളികളെ വിളിച്ചിരുന്നത് സയ്യിദ് എന്നായിരുന്നു. സയ്യിദ് ഫുലാൻ, ഇന്ന സയ്യിദിന്റെ ഖബർ എന്നാണ് അവർ പറയാറുള്ളത്. ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് അവർ ബലിയർക്കും. മക്ക മുശ്രിക്കുകളോ, അവര് ഇന്ന ഇലാഹിന്റെ മുന്നിൽ നമ്മൾ ബലിയർക്കുകയാണെന്ന് പറയും, ലാത്ത് നമ്മുടെ ഇലാഹാണെന്ന് പറയും. ഇവര് എന്താണ് പറയാ, സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നമ്മുടെ സയ്യിദാണെന്ന് പറയും. രണ്ടിന്റെ മുന്നിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഒരേ കാര്യം തന്നെ. ആവശ്യങ്ങൾ ആ ഖബറിന്റെ അടുത്ത് പോയി പറയും, അള്ളാഹുവിനോട് ശുപാർശ പറയണമെന്ന് ഖബറാളിയോട് പറയും. അപ്പൊ നിങ്ങൾ ഇന്ന് സയ്യിദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ അതേ അർത്ഥത്തിലായിരുന്നു മക്കാർ ഇലാഹ് എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എന്ത് ചിന്തിക്കേണ്ടതില്ല, മക്കാർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളിത് പറയുന്നുണ്ടല്ലോ എന്ന് സമാധാനിക്കേണ്ടതില്ല. കാരണം ഇലാഹ് എന്നതുകൊണ്ട് അവർ മനസ്സിലാക്കിയിരുന്നത് നിങ്ങളിപ്പോ ഈ സയ്യിദ് എന്ന് പറയുന്ന അതേ അർത്ഥമാണ്. ഇത് കുറച്ചുകൂടി വ്യക്തമാണെങ്കിൽ നമ്മുടെ നാട്ടുകാർ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചാൽ മതി. തങ്ങള്, ഔലിയ, മഹാൻ, അള്ളാഹു കഴിവ് കൊടുത്ത മഹാൻ എന്നൊക്കെ പറയുന്നതായിരുന്നു മക്കാ മുശ്രിക്കുകൾ ഇലാഹ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാൻ അള്ളാഹു അല്ലാതെ ഒരു ഔലിയയും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാല് ഈ ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ വാളെടുക്കും, അവർ സമ്മതിക്കുകയില്ല. അതുപോലെയായിരുന്നു മക്കാ മുശ്രിക്കുകൾ. പക്ഷെ അവർക്ക് വിവരമുള്ളത് കൊണ്ട് ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം അവർക്ക് കൃത്യമായി മനസ്സിലായി. ഇവർ മനസ്സിലാക്കുന്നില്ല അള്ളാഹു അല്ലാത്ത ഒരു തങ്ങളും വേണ്ട എന്ന് പറയുന്നത് തന്നെയാണ് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല, ലാ ഇലാഹ ഇല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം രണ്ടും ഒന്നാണ് എന്ന് ഇന്നത്തെ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ പറയുന്നത്. ഫഅതാഹുമു നബിയു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു. യദഊഹും ഇലാ കലിമത്തി തൗഹീദി വഹിയ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. വൽ മുറാദു മിൻ ഹാദിഹിൽ കലിമ, ഈ കലിമയുടെ അർത്ഥം എന്താണ്? മഅനാഹ, ഈ കലിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ അർത്ഥമാണ്. ഈ വാക്കല്ല, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് കാര്യം കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വാക്കിന്റെ അർത്ഥം നമ്മൾ ജീവിതത്തിൽ പാലിക്കലാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം നമ്മുടെ നേർച്ച, വഴിപാടുകൾ, പ്രാർത്ഥന, സഹായതേട്ടം, ഇങ്ങനെയുള്ള ആരാധനകളൊക്കെ അള്ളാഹുവിന് മാത്രമായിരിക്കണം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും മഹാന്റെ മുന്നിൽ കൊണ്ടുപോയി ചെയ്യുന്നുണ്ടെങ്കിലോ അവന് ഈ കലിമ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടാകുമോ? ഒരിക്കലുമല്ല. ലാ മുജറദു ലഫ്ളിഹ, ഈ കലിമയുടെ ആ പദം അങ്ങനെ ഉച്ചരിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്ന കാര്യം എന്താണ്? ഇലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇലാഹ് എന്ന് പറഞ്ഞാല് അറബി ഭാഷയിൽ നിങ്ങൾ ചിലപ്പോൾ ഭാഷ പഠിച്ചവർക്കറിയാം, ഫായില് മഫ്ഊൽ എന്നൊക്കെ പറയും. ഫായിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ ചെയ്ത ആൾ, കർത്താവ്. മഫ്ഊൽ എന്ന് പറഞ്ഞാല് കർമ്മം, ആ പ്രവൃത്തി എവിടെയാണോ പോയി ഫലിച്ചിട്ടുള്ളത്, എവിടെയാണോ സംഭവിച്ചിട്ടുള്ളത്, അതാണ് മഫ്ഊൽ എന്ന് പറയാം. അറബിയിൽ അലഹ എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്, ഫഅല്. അലഹ എന്ന് പറഞ്ഞാൽ ബഹുമാനവും സ്നേഹവും താഴ്മയും ഒക്കെ ഒരാളോട് തോന്നി, അതാണ് അലഹ. അതിന്റെ മുദാരി യഅലഹു, അതിന്റെ കർമ്മമാണ് മഅലൂഹ്. മഅലൂഹ് എന്നുള്ളതിന്റെ വേറൊരു രൂപമാണ് ഇലാഹ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅലൂഹ് എന്നുള്ള അതേ അർത്ഥം തന്നെയാണ്. അപ്പോ ആരോടാണോ ഈ താഴ്മ ഒരാൾ കാണിക്കുന്നത്, അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുന്നത്, അതാണ് അവന്റെ ഇലാഹ്. അത് ആരോട് കാണിച്ചാലും, ഒരാൾ മരത്തോട് കാണിച്ചാൽ മരം ഇലാഹായി, മരിച്ചുപോയ മഹാനോട് കാണിച്ചാൽ ആ മഹാൻ ഇലാഹായി. അങ്ങേയറ്റത് താഴ്മ കാണിക്കുന്നതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് പ്രാർത്ഥന, അതുപോലെ തന്നെ നേർച്ച, ബലികർമ്മം, സത്യം ചെയ്യൽ. ഇതൊക്കെ ഒരാള് മറ്റൊരാളോട് കാണിക്കുന്ന പരമാവധി കീഴ്വണക്കത്തിന്റെ താഴ്മയുടെ ഓരോ രൂപങ്ങളാണ്. ഇതൊക്കെ ആരോടാണോ കാണിക്കുന്നത് അതാണ് ഇലാഹ്. ഇത് മക്കാർക്ക് അറിയാമായിരുന്നു, കാരണം അവർ അറബി അറിയുന്നവരാണ്, അറബികളാണ്, ഭാഷ നന്നായിട്ട് അറിയുന്നവരാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി, ഇനി അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല, ഇനി അള്ളാഹു അല്ലാത്ത ഒരാളോടും മറഞ്ഞ നിലക്ക് സഹായം തേടാൻ പാടില്ല, ഇനി അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിലും സത്യം ചെയ്യാൻ പാടില്ല, അവർക്ക് നേർച്ചയാക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ ഇന്നത്തെ ആളുകൾ, ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 200 വർഷം മുമ്പത്തെ ജസീറത്തുൽ അറബിലെ, അറേബ്യയിലെ ആളുകളെ കുറിച്ചാണ് ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നത്. അവർ സയ്യിദ് എന്ന് പേരിട്ടിട്ട് നമ്മൾ ഇയാൾ ഇലാഹ് എന്ന് പറയുന്നില്ല, ഒരാളുടെ മുന്നിൽ പോയി സുജൂദ് വരെ ചെയ്യും, പക്ഷെ ഇലാഹ് എന്ന് പറയുന്നില്ല. നേരെ മറിച്ച് ഇത് സയ്യിദാണ്, സയ്യിദ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം അവൻ മനസ്സിലാക്കിയിട്ടില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരുടെ മുന്നിലാണോ സുജൂദ് ചെയ്യുന്നതാണ് ഇലാഹ്. ആ സുജൂദിൽ കടന്നിട്ട് ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചൊല്ലുന്നുണ്ടാകും. അപ്പൊ ഇബ്നു അബ്ദുല്ലാഹ് അവർക്ക് എളുപ്പം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാന്റെ അർത്ഥം ഭാഷ അറിയില്ലെങ്കിൽ ഇതാ ഒരു എളുപ്പ വഴി, നിങ്ങൾ ഇന്ന് സയ്യിദ് എന്ന് പറയുന്നതാണ് ഇലാഹ്. അപ്പൊ ലാ സയ്യിദ് ഇല്ലല്ലാ എന്ന് പറഞ്ഞാലോ? അപ്പൊ അവർക്ക് വേഗം മനസ്സിലാകും. ഈ കിതാബ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം, തൗഹീദ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അന്നത്തെ ആളുകളുടെ നിലവാരത്തിൽ സംസാരിക്കണം. വലിയ സാഹിത്യത്തിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ആളുകൾക്ക് മനസ്സിലാകുന്ന പോലെ പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ അർത്ഥം അധികം മുസ്ലിങ്ങൾക്കും അറിയാതായിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് ഇബ്നു അബ്ദുല്ലാഹ് പറയുകയാണ്, നിങ്ങൾ സയ്യിദ് എന്ന് വിളിക്കുന്നതാണ് ഇലാഹ്, അതല്ലാതെ അലഹ ലഹു ഇതിന്റെ പിന്നെ മഫ്ഊലാണ് മഅലൂഹ്, അതിന്റെ വേറെ രൂപമാണ് ഇലാഹ് എന്നൊന്നും ഇബ്നു അബ്ദുല്ലാഹ് ഇവിടെ പറയുന്നില്ല. നിങ്ങൾ സയ്യിദ് എന്ന് വിളിച്ചിട്ട് ഒരാളോട് എന്താണോ കാണിച്ചു കൂട്ടുന്നത്, അത് മക്കാ മുശ്രിക്കുകൾ ആരോടാണോ ചെയ്തിരുന്നത് അതിനെയാണ് അവർ ഇലാഹ് എന്ന് വിളിച്ചിരുന്നത് എന്നാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്താണോ വിളിക്കുന്നത്, എന്ത് പേരാണ് അവർ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ച് അവരോട് പറഞ്ഞാൽ മതി. നിങ്ങൾ ഔലിയ എന്ന് വിളിച്ചിട്ട് ഒരു ഔലിയോട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഔലിയ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, വലിയ അള്ളാഹുവിനോട് അടുത്ത ആളാണ് അതുകൊണ്ട് നമ്മെ അള്ളാഹുവിനോട് അടുപ്പിക്കും, ഷഫാഅത്ത് പറയും. അതുപോലെ ഖബറിന്റെ മുന്നിൽ പോയി നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ ഈ വലിയ കേൾക്കും. ഇതൊക്കെ തന്നെയായിരുന്നു മക്കാ മുശ്രിക്കുകളും അന്നത്തെ മഹാന്മാരുടെ വിഷയത്തിലും വിശ്വസിച്ചിരുന്നത്. അപ്പോ നിങ്ങളീ പറയുന്ന വലിയ തന്നെയാണ് മക്കാ മുശ്രിക്കുകൾ ഇലാഹ് എന്ന് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. ഇലാഹായിട്ട് അള്ളാഹു അല്ലാതെ മറ്റ് ആരുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതല്ലായിരുന്നെങ്കിൽ സൃഷ്ടാവ് അള്ളാഹുവാണ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, മഴ പെയ്യിപ്പിക്കുന്ന അള്ളാഹുവാണ് എന്നത് മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥമെങ്കിൽ, ഇലാഹ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാണ് എന്നായിരുന്നുവെങ്കിൽ മക്കാ മുശ്രിക്കുകൾ അതിനെ എതിർക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. മക്കാ മുശ്രിക്കുകൾക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അബൂ ത്വാലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്, ഉപ്പയുടെ സഹോദരനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റ സ്നേഹമുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ വരെ തയ്യാറായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ജീവൻ ഭീഷണി ഉണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ ബുധേവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കുമ്പോൾ സംരക്ഷിച്ച ആളാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് നാട്ടിലെ പ്രമാണിയായതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അങ്ങനെയുള്ള അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നിട്ട് എന്താണ് പറഞ്ഞത്? യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. കലിമത്തൻ, ഒരു വാചകം, ഒറ്റ വരിയുള്ളൂ, അത് പറഞ്ഞാൽ ഉഹാജുലക ബിഹാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ താങ്കൾക്ക് വേണ്ടി ഞാൻ ശുപാർശ പറയും. പരലോകത്ത് ചെന്നിട്ട് ഖബറിൽ കടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും ശുപാർശ പറയില്ല, നേരെ മറിച്ച് മഹ്ഷറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ശുപാർശ പറയും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആവശ്യപ്പെട്ടു അബൂ താലിബിനോട്. ഈ ഇലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഈ ആളുകൾ പറയുന്നത് പോലെ, മഹാന്മാരെ വിളിച്ചു തേടുന്ന ആളുകൾ പറയുന്നത് പോലെ, സൃഷ്ടാവ് അള്ളാഹുവാണ്, അള്ളാഹു അല്ലാതെ ഒരു സൃഷ്ടാവില്ല എന്നായിരുന്നെങ്കിൽ, ഇലാഹ് എന്നതിന്റെ അർത്ഥം സൃഷ്ടാവ് എന്നായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ റബ്ബ് എന്നായിരുന്നുവെങ്കിൽ, അബൂ താലിബിന് എന്താ തടസ്സത് പറയാൻ? കാരണം അവര് പറയുന്നതായിട്ട് അള്ളാഹു ഖുർആനിൽ പറയാണ്, വല ഇൻസാൽ തൗമൻ ഖലഖ സമാവാതി വൽ അർള യഖൂലു അല്ലാഹ്, ആകാശഭൂമികൾ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് എല്ലാ മുശ്രിക്കും പറയുന്നതാണ്. അപ്പൊ നബിയോട് അങ്ങേയറ്റ സ്നേഹമുള്ള, നബിയുടെ ദീനാണ് മുഹമ്മദ് കൊണ്ടുവന്ന ദീനാണ് സത്യദീൻ എന്ന ഉറപ്പുള്ള അബൂ താലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യവും പരസ്യവും അറിയുന്ന, വർഷങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നുബുവത്ത് കിട്ടിയതിനു ശേഷം സഹവസിച്ചിട്ടുള്ള അബൂ താലിബിന് എന്താണ് ആ വാക്ക് പറയാൻ തടസ്സം? കാരണം അബൂ താലിബിന് അറിയാം, ഈ വാക്ക് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹാണ് എന്നല്ല, അതിന്റെ അപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ്? ആ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. അതുപോലെ അള്ളാഹുവിനെ അല്ലാതെ ആരൊക്കെ എന്തിനെയൊക്കെ വിളിച്ച് ആരാധിക്കുന്നുണ്ടോ അതിനോടൊക്കെയുള്ള ബറാഅത്ത്, അതുമായിട്ട് എനിക്ക് ബന്ധമില്ല. എന്റെ കാകകാരണവന്മാർ, പൂർവികന്മാർ ആരാധിച്ചിരുന്ന വസ്തുക്കളൊക്കെ ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ഫഇന്നഹു അദൂലി ഇല്ലാ റബ്ബൽ ആലമീൻ, അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ്, അള്ളാഹു മാത്രമേ ബാക്കിയുള്ളൂ. ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം, ഈ കലിമയുടെ അർത്ഥം എന്ന് അബൂ താലിബിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അന അല മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞു മരിച്ചുപോയി, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പാരമ്പര്യം ഒഴിവാക്കുന്നില്ല, എന്റെ ഉപ്പയുടെ ദീൻ ഉപേക്ഷിക്കുന്നില്ല. ഈ കലിമ പറഞ്ഞാൽ പൂർവികരുടെ ദീൻ ഉപേക്ഷിക്കേണ്ടി വരും, അള്ളാഹു അല്ലാതെ ആരാധിക്കുന്നതിനൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും എന്ന് അബൂ താലിബിന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവര് ഈ കലിമ പറയാൻ മടിച്ചത്. അപ്പൊ മക്കാ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വിസമ്മതിച്ചു എന്നത് തന്നെ ഇലാഹ് എന്നതിന്റെ അർത്ഥം ഖാലിഖ് എന്നല്ല എന്നതിന്റെ തെളിവാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. അബൂജഹലും അബൂലഹും ഒക്കെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശത്രുത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ പറയാതിരുന്നു എന്ന് വിചാരിക്കാം. അബൂതാലിബ് എന്തിനാണ് പറയാതിരുന്നത്? മനസ്സിൽ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണെങ്കിൽ അബൂതാലിബിന് എന്തുകൊണ്ടത് പറയാമായിരുന്നില്ല? അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം മക്കാ മുശ്രിക്കുകൾ മനസ്സിലാക്കിയത് ഇങ്ങനെയായിരുന്നു എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ പാരഗ്രാഫിൽ അവസാനമായി ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത് എന്താണ്? ഈ കലിമ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂൽ ഈ കലിമയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഉദ്ദേശിച്ചത് എന്താണ്? ഇതിന്റെ അക്ഷരങ്ങൾ നമ്മളങ്ങനെ വായകൊണ്ട് പറയണം എന്നല്ല. വൽ മുറാദു മിൻ ഹാദിഹിൽ കലിമ, ഈ കലിമയുടെ ഉദ്ദേശം, മഅനാഹ ലാ മുജറദു ലഫ്ലിഹ, അതിന്റെ അർത്ഥമാണ് ഉദ്ദേശം, അതിന്റെ ലഫ്ലല്ല. ആ വാക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറയുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് പറയുന്നത്. മുനാഫിക്കുകൾ ഈ കലിമ പറഞ്ഞിട്ടുള്ള ആളുകളാണ് അല്ലെ? മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താ? ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്നവരാണ് മുനാഫിക്കുകൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് അവർ പറയും. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. പക്ഷേ ആ വാക്കിന്റെ അർത്ഥം അവരുടെ മനസ്സിൽ ഉറച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരെ മുനാഫിഖ് എന്ന് വിളിക്കുന്നത്, കപട വിശ്വാസം. അവരെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞ എന്താണ്? ഇന്നൽ മുനാഫിഖീന ഫിദ് ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൽ പ്രവേശിക്കും എന്ന് മാത്രമല്ല നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും മുനാഫിക്കുകൾ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അത് നാവ് കൊണ്ട് പറയാൻ. അത് നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ശിർക്ക് ചെയ്യുന്ന, അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോട് അവിടെ തെറ്റ് മനസ്സിലാക്കാൻ, അവർക്ക് ദഅവത്ത് ചെയ്യാൻ, അവരെ ഹക്കിലേക്ക് ക്ഷണിക്കാൻ ഈ ഒരു മാർഗം സ്വീകരിച്ചാൽ മതി. അവരോട് ഈ കലിമയുടെ അർത്ഥം അറിയുമോ എന്ന് ചോദിച്ചാൽ തന്നെ അധികം ആളുകൾക്കും അറിയാത്ത അവസ്ഥയായിരിക്കും. അവരെ പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കേണ്ട ആളുകൾ. അതുകൊണ്ട് തന്നെ അവരെ ഉണർത്താൻ നമുക്ക് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കാം, ഈ കലിമയുടെ അർത്ഥം എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ മിക്കവാറും ആളുകൾക്ക് ഉത്തരമുണ്ടാവുകയില്ല. അപ്പൊ അവർക്ക് ശരിയായ അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതിയാകും. ഇതാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത്. അടുത്തതായി അദ്ദേഹം പറയുന്നു, ഫഅതാഹുമുൻ നബിയു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കൽ വന്നു. ഖാലിഖ് അല്ലാഹുവേ ഉള്ളൂ, സൃഷ്ടാവ് അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. തൗഹീദ്, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. വഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് കലിമത്തു തൗഹീദ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വൽ മുറാദു മിൻ ഹാദിഹിൽ കലിമത്തി മഅനാഹ, നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഈ വാക്കിന്റെ ഉദ്ദേശം അതിന്റെ അർത്ഥമാണ്. അള്ളാഹ് നബിയെ പറഞ്ഞയച്ചപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞിട്ട് പറഞ്ഞയച്ചപ്പോ അതിന്റെ ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം എന്താണ്? ഈ ആശയം ആളുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആശയം. ലാ മുജറദു ലഫ്ലിഹ, ആ പദം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. വൽ കുഫാറുൽ ജുഹാൽ, വിവരം കെട്ട കാഫിറുകൾ, മക്കയിലുണ്ടായിരുന്ന നിഷേധികൾ, യഅലമൂന, അവർക്ക് അറിയാമായിരുന്നു, അന്ന മുറാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദിഹിൽ കലിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിത്തഅല്ലുഖ്, മനസ്സിന്റെ തഅല്ലുഖ്, ബന്ധം. ഒരാവശ്യം വരുമ്പോ അത് പരിഹരിക്കാൻ ആരാണ് എന്നുള്ള ചിന്ത, അത് അള്ളാഹുവിലേക്ക് തിരിയുക, അതാണ് ഈ കലിമയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് ജാഹിലിയങ്ങളായ കാഫിറുകൾക്ക് പോലും മനസ്സിലായി. അതുകൊണ്ടാണ് അവരൊരു വിശദീകരണവും ഇല്ലാതെ തന്നെ അത് നിഷേധിച്ചത്. അപ്പൊ അവർക്ക് മനസ്സിലായത് ഹുവ ഇഫ്റാദുല്ലാഹി ബിത്തഅല്ലുഖ്, മനസ്സിന്റെ ബന്ധം, തഅല്ലുഖ് അള്ളാഹുവുമായി മാത്രമാക്കുക എന്നതാണ് ഈ വാചകത്തിന്റെ അർത്ഥം. വൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ മനുഷ്യൻ ആരാധിക്കുന്നുണ്ടോ അതിനൊക്കെ നിഷേധിക്കുക, അതുമായി എനിക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുക. വൽ ബറാഅത്തു മിൻഹു, അതിൽ നിന്നൊക്കെ ബന്ധമൊഴിയുക. ഇതൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്ന് മക്കയിലെ മുശ്രിക്കുകൾക്ക്, വിഗ്രഹാരാധകർക്ക് ഒറ്റവാക്കിൽ തന്നെ ഇത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഫഇന്നഹു ലമ്മാ ഖാല ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്താണ് പറഞ്ഞത്? അജഅല അൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ഇലാഹുകളെയും എല്ലാ ആരാധ്യന്മാരെയും ഒഴിവാക്കി ഒറ്റ ഇലാഹിനെ മാത്രം സ്വീകരിക്കണമെന്നാണോ? ഇന്നഹാദാ ലശൈഉൻ ഉജാബ്, ഇത് വലിയ അത്ഭുതമുള്ള കാര്യമാണല്ലോ എന്നാണ് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത്. അപ്പൊ എന്ത് മനസ്സിലാക്കണം ഇതിൽ നിന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കിന്റെ, ഈ കലിമയുടെ അർത്ഥം പഠിക്കൽ ഓരോ മുസ്ലിമിന് നിർബന്ധമാണ്, നിർബന്ധമായ കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അറിയാതെ ചൊല്ലിയതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ, നമുക്ക് ബന്ധമുള്ള ആളുകളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, മാതാപിതാക്കളും കുടുംബക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുള്ള, തൗഹീദിന്റെ കാര്യത്തിൽ പിഴവുകളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം. അവരോട് ആദ്യം തന്നെ ചോദിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണ്? അതറിയില്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ കലിമയുടെ അർത്ഥം അറിയില്ലെങ്കിൽ അത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഏതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ അർത്ഥം മനസ്സിലാക്കാതെ അത് ചൊല്ലുന്നത്? അത് ഉദുവില്ലാതെ നമസ്കരിക്കുന്ന പോലെയാണ്. ഉദുവില്ലാതെ നമസ്കരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ നമസ്കാരം, അതിനെ നമസ്കാരം എന്ന് തന്നെ പറയുകയില്ല. അതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഷർത്താണ് നമസ്കാരത്തിന് വുളു നിബന്ധന. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്താണ് നിബന്ധനയാണ് അതിന്റെ മഅന മനസ്സിലാക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ മനസ്സിലാക്കുക, ഇൽമ് നേടുക, എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന്. അപ്പൊ എന്താണ് ഇലാഹ് എന്ന് അറിയണം. അതിനെക്കുറിച്ച് കൂടുതൽ ഈ കിതാബിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു അല്ലാതെ ഇലാഹില്ല. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധിക്കപ്പെടുന്നവൻ എന്നാണ്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കണം. ഇലാഹ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നാണോ അതല്ല എന്ന കാര്യം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. മക്കാ മുശ്രിക്കുകൾ പോലും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ഈ കാര്യം പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഫഅലം, നീ മനസ്സിലാക്കുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. നമുക്കറിയാം, അറിയപ്പെട്ട കായതയാണ്, അറിയപ്പെട്ട തത്വമാണ്. അള്ളാഹും റസൂലും ഒരു കാര്യം ചെയ്യണം എന്ന് അമ്രിന്റെ രൂപത്തിൽ, കൽപ്പനയുടെ രൂപത്തിൽ പറഞ്ഞാൽ അത് വാജിബാണ്, നിർബന്ധമാണ്. അപ്പോ ഇവിടെ ഫഅലം, നീ നിർബന്ധമായും അറിയണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു തആല പറയുന്നു ഫഅലമു, നിങ്ങൾ അറിയുക, അന്നമാ ഉൻസില ബിഇൽമില്ലാഹ്, ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ ഇൽമോടെയാണ്. വഅൻ ലാ ഇലാഹ ഇല്ലാഹു, അതുപോലെ ലാ ഇലാഹ ഇല്ലാഹു എന്നും നിങ്ങൾ അറിയണം. ഫഅലമു എന്ന് പറഞ്ഞിട്ട് വഅൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിന്റെ ഇൽമിൽ നിന്നുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെയും മഅന നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ മാത, ആരാണോ മരിക്കുന്നത്, വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറിവോടുകൂടി ഒരാൾ മരിച്ചുപോയാൽ ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. പല ആളുകളും, സാധുക്കളായ ആളുകൾ വിചാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ് എന്നാണ്. ചില ആൾക്കാർ അങ്ങനെ പറയും, തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ ഉപ്പയും വല്യപ്പയൊക്കെ ദർഗയിൽ പോയിരുന്ന ആൾക്കാരാണ്, നിങ്ങളീ പറയുന്ന എല്ലാ മാലയും മൗലൂദ് ഓതിയിരുന്ന ആൾക്കാരാണ്, പക്ഷെ മരിച്ചപ്പോൾ ഉറക്ക കിരുമ ചൊല്ലിയിട്ടാണ് മരിച്ചത്, അതുകൊണ്ട് അവരുടെ മാർഗം വിട്ടിട്ട് ഒരു പരിപാടിയില്ല എന്ന് പറയും. എന്തുമാത്രം വലിയ അബദ്ധമാണത്! ഹദീസുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഹദീസിൽ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചാൽ സ്വർഗമുണ്ട്, മറ്റൊരു ഹദീസിൽ പറയുന്നു സ്വഹീഹ് മുസ്ലിമിലെ പ്രബലമായ സ്വഹീഹായ സംശയമില്ലാത്ത ഹദീസാണ്, ഇതിൽ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള ഇൽമോടുകൂടി മരിച്ചുപോയാൽ. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള ഇൽമും അത് നാവുകൊണ്ട് പറയുകയും ചെയ്തുകൊണ്ട് മരിക്കണം, എന്നാലേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അല്ലെങ്കിലുള്ള അബദ്ധം, അപകടം ആലോചിച്ച് നോക്കൂ. പറയുന്നത് പോലെ നാവുകൊണ്ട് പറഞ്ഞാൽ മതിയായിരുന്നെങ്കിൽ, നമ്മൾ ഒരു ശുദ്ധ കാഫിർ, ബിംബാരാധകനായ ഒരാൾ, അല്ലെങ്കിൽ ഒരു നസ്രാനി, അപ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്ത് അവനത് ഏറ്റു ചൊല്ലിയിട്ട് അങ്ങ് മരിച്ചുപോയാലോ? അല്ലെങ്കിൽ കെലിമ ചൊല്ലിയിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്താലോ? സ്വർഗത്തിൽ പ്രവേശിക്കുമോ മുസ്ലിം അല്ലാത്ത ഒരാൾ? അപ്പൊ ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള ഇൽമ് അത് ഉണ്ടായിട്ട് ഉള്ള അവസ്ഥയിൽ മരണപ്പെട്ടാലാണ് സ്വർഗത്തെ പ്രവേശിക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന എന്താണെന്ന് പഠിക്കൽ നിർബന്ധമാണ്. അതറിയാതെ ചൊല്ലിയ ഒരാൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. ഈ മാന അത് പഠിക്കൽ എത്ര അത്യാവശ്യമാണെന്ന് വെച്ചാൽ മക്കയിലെ കാഫിറുകൾക്ക് പോലും അറിയാമായിരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം നമുക്കറിയില്ല എന്ന് പറഞ്ഞാലോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രശ്നമുണ്ടാക്കാൻ കാരണം എന്താണ്? അതിന്റെ അർത്ഥം അവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകൾ എതിർത്തത്, യുദ്ധം ചെയ്യാൻ വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെടുത്തിയത്. കാരണം ഈ വാക്ക് നമ്മുടെ പൂർവികരുടെ മതം ഉപേക്ഷിക്കണം എന്നാണ് അതിന്റെ അർത്ഥം എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അറിയാത്ത ഒരാളുടെ അവസ്ഥ മക്കാ മുശ്രിക്കുകളെക്കാൾ കഷ്ടമാണ്. എന്തുമാത്രം വലിയ ദയനീയമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കും. മുസ്ലിമാണെന്ന് പറഞ്ഞിറക്കുന്ന ആള് ചിലപ്പോൾ വലിയ തസ്ബീഹ് മാല പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയിരക്കണക്കിന് പ്രാവശ്യം ചൊല്ലുന്നുണ്ടാകും, പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നബി അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞത്, അദ്ദേഹം കിതാബ് തൗഹീദിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അറിയാത്ത ആളുകളെ കുറിച്ച് ഫഖബ്ബഹല്ലാഹു റജുലൻ, ഇബ്നു അബ്ദുൽ വഹാബ് കിതാബ് തൗഹീദിൽ പറഞ്ഞതാണ്, ഫഖബ്ബഹല്ലാഹു റജുലൻ, അല്ലാഹു ഒരു മനുഷ്യനെ നിന്ദിക്കട്ടെ. എന്താണ് അവന്റെ അവസ്ഥ? അബൂ ജഹലിൻ അഅലമു മിൻഹു ബിഅസ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അടിത്തറയായ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അബൂജഹലിന് ഇവനേക്കാൾ വിവരമുണ്ട്. ഹരിച്ചു നോക്കൂ, അബൂജഹലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിക്കുന്ന ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ എതിർക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് പോയി സംസാരിച്ചാൽ പിന്നാലെ പോയി ഇവൻ കള്ളനാണ്, വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുവാണ്. അങ്ങനെയുള്ള അബൂജഹലിന് ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കല്ലെറിയാൻ നടന്നത്. ആ അബൂജഹലിന്റെ വിവരം പോലും ഇല്ലാതായാലോ? അബൂജഹൽ ഒരാൾ വിളിച്ചിട്ട് എന്താണ് മുഹമ്മദി പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അബൂജഹൽ കൃത്യമായി പറഞ്ഞു കൊടുക്കും. അജഅല ആലിഹത ഇലാഹൻ വാഹിദ, ഈ കാണുന്ന ആലിഹത്തിനെയൊക്കെ ഒഴിവാക്കണം, എന്നിട്ട് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, ഇവരോടൊന്നും ഇവർക്കൊന്നും നേർച്ച നേരാൻ പാടില്ല, നേർച്ച അള്ളാഹുവിന് മാത്രമാകണം, ബിംബങ്ങളെ തകർക്കണം, ഇതൊക്കെയാണ് പറയുന്നത് എന്ന് അബൂജഹലിനറിയാം. പക്ഷേ പല ആളുകൾക്കും, മുസ്ലിമാണെന്ന് പറയുന്ന പല ആളുകൾക്കും ഇതിന്റെ അർത്ഥം അറിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ വാക്കിന്റെ അർത്ഥം പഠിക്കൽ ഒരു ഇളവുമില്ലാത്ത ഒഴികഴിവുമില്ലാത്ത കാര്യമാണ് എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ് എന്നാണ് മക്കാ മുശ്രിക്കുകൾ മനസ്സിലാക്കിയത്. ഇഫ്റാദുല്ലാഹി ബിത്തഅല്ലുഖ്, മനസ്സിന്റെ ബന്ധം അള്ളാഹുവിനോട് മാത്രമാക്കുക, അതായത് ഞെരുക്കങ്ങളിൽ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകളിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാവുക, അങ്ങേയറ്റത്തെ സ്നേഹവും അങ്ങേയറ്റത്തെ ഭയവും പ്രതീക്ഷയും ഒക്കെ അള്ളാഹുവിൽ മാത്രമാവുക. അതുപോലെ വൽകുഫ്റു ബിമാ യുഅബ്ദു മിൻ ദൂനിഹി, അള്ളാഹുവിനു പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ നിഷേധിക്കുക. വൽ ബറാഅത്തു മിൻഹു, അതിൽ നിന്ന് ബന്ധം ഒഴിവാകുക. ഇത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വന്തം വകയായി പറഞ്ഞതല്ല. ഒരാളുടെ തൗഹീദ് പൂർത്തിയാകണമെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാകണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാലും പോരാ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളോട് വെറുപ്പും അകൽച്ചയും ഉണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുഹൂർഖുൽ പറയുന്നു, ഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി വ ഖൗമിഹി, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോടും ജനങ്ങളോടും പറഞ്ഞു, ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുമായി എനിക്കൊരു ബന്ധവുമില്ല, അവയെ ഞാൻ വെറുക്കുന്നു. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, വെറുപ്പ്, അകൽച്ച, വെറുപ്പും അകൽച്ചയും, ഇതാണ് ബറാഅത്തിന്റെ അർത്ഥം. അവരുമായി എനിക്കൊരു ബന്ധവുമില്ല, ഇല്ലല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവനൊഴികെ. കാരണം അവരെന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരാധിക്കുന്ന ഒന്നുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇതിൽപ്പെടും. അപ്പൊ ഇല്ലല്ലദീ ഫത്തറനി, അള്ളാഹു ഒഴികെ, ഫഇന്നഹു സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കുന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, എന്നിട്ട് നോക്കൂ ഈ പറഞ്ഞത് ശരിയാവണമെങ്കിൽ, വഖഫറ ബിമാ യുഅബ്ദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനു പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ നിഷേധിക്കുകയും ചെയ്തു. ഹറുമ മാലുഹു വദമുഹു, അവന്റെ രക്തവും മാംസവും പിന്നെ അവന്റെ രക്തവും സ്വത്തും പിന്നെ പരിശുദ്ധമാണ്, അവനെ ഉപദ്രവിക്കാൻ പാടില്ല, അവനുമായി പിന്നെ യുദ്ധമുണ്ടാവുകയില്ല, കാരണം അവൻ മുസ്ലിമായി. അപ്പോ മുസ്ലിമാകാനുള്ള നിബന്ധനയാണ് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ നിഷേധിക്കുക എന്നുള്ളത്. മക്കാ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കലിമ പറഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ലാത്തെയും ഉസ്സയും മനാത്തെയും ഒക്കെ ഒഴിവാക്കണം. അതുകൊണ്ട് അവർ പറഞ്ഞു, അജഅല ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും, അവരോട് ഇങ്ങനെ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരോട് പറഞ്ഞാൽ, യസ്തക്ബിറൂൻ, അഹങ്കാരത്തോടുകൂടി അവർ പ്രതികരിക്കും. എന്താണ് പറയുക, വയഖൂലൂന, അവർ പറയും, ഇന്നാ ലതാരിഖു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ, ഭ്രാന്തനായ ഒരു കവിക്ക് വേണ്ടി ഞങ്ങളുടെ ഇലാഹുകളെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നാണോ എന്നവർ പറയുമായിരുന്നു. അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം തന്നെ ഇതാണ് എന്ന് മക്കാ മുശ്രികൾക്ക് മനസ്സിലായിരുന്നു. അതല്ലാതെ ഒരു വിശ്വാസം, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്നുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ചായിരുന്നു ഈ കലിമയെങ്കിൽ, ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം മാറ്റണം, ഈ ലോകത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ വിശ്വാസം മാറ്റണം എന്നാണോ എന്നല്ല അവർ ചോദിക്കുന്നത്. ഞങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഉപേക്ഷിക്കണം എന്നാണോ പറയുന്നത് എന്നായിരുന്നു മക്കാ മുശ്രികൾ ചോദിച്ചിരുന്നത്. ഷെയ്ഖുൽഇസ്ലാം ഇബ്നു അബ്ദുല്ലാഹ് റഹിമഹുള്ള പറഞ്ഞു, ഫഇദ അറഫ്ത അന്ന ജുഹാലൽ കുഫാരി അരിഫുന ദാലിക്, മക്കയിലെ കാഫിറുകൾ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ അർത്ഥം അവർ മനസ്സിലാക്കിയിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫൽ അജബ്, പിന്നെ നമുക്ക് അത്ഭുതം തോന്നും, മിമ്മൻ യദ്ഇൽ ഇസ്ലാം, മുസ്ലിമാണ് എന്ന് വാദിക്കുന്ന ആളുകളുടെ കാര്യം, ഒഹുലായ അരിഫു മിൻ തഫ്സീരി ഹാദിഹിൽ കലിമത്തി മാ അറഫ ജുഹാലുൽ കുഫാർ, ഈ ജാഹിലുകളായ മക്കാ മുശ്രിക്കുകൾ പോലും അവർ പോലും മനസ്സിലാക്കിയ കാര്യം ഇവനറിയില്ല. അങ്ങനെയുള്ള മുസ്ലിമീങ്ങളുടെ കാര്യം, മുസ്ലിം എന്ന് പറയുന്നവരുടെ കാര്യം അത്ഭുതം തന്നെ. ബൽ യദുന്നു അന്ന ദാലിക ഹുവ തലഫുദു ബിഹുറൂഫിഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആ കലിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവുകൊണ്ടത് പറഞ്ഞാൽ മാത്രം മതി എന്നാണ് അവർ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. മിൻ ഗൈരി ഇഅ്തിഖാദിൽ ഖൽബി ലിശൈഇൻ മിനൽ മആനി, ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിനെ കുറിച്ച് ഒരു അറിവും ആവശ്യമില്ല, നാവുകൊണ്ടത് പറഞ്ഞാൽ മാത്രം മതി എന്നാണ് ഈ മുസ്ലിമാണെന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ. വൽ ഹാദിഖു മിൻഹും, ഈ ആളുകളുടെ കൂട്ടത്തിൽ മുസ്ലിമാണെന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാത്തരോട് വിളിച്ചു തേടുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷത്തിന്റെ അവസ്ഥ ഇതാണ്. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളവന്റെ അവസ്ഥ എന്താണ്? അവൻ മനസ്സിലാക്കുന്നത് യദുന്നു അന്ന മഅനാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ലാ യഖ്ലുഖു വലാ യർസുഖു വലാ യുദബ്ബിറുൽ അംറ ഇല്ലല്ലാഹ്, സൃഷ്ടി കർമ്മം നടത്തുന്നത്, റിസ്ക് നൽകുന്നത് അല്ലാഹ് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയവനാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമു കൂടിയാൾ. അപ്പൊ മക്കാ മുശ്രിക്കുകൾ അവർ മനസ്സിലാക്കിയ കാര്യം പോലും ഇവരുടെ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നില്ല. ലൈലാഹില്ലാ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് അല്ലയാണ് എന്നല്ല, മറിച്ച് ആരാധന അള്ളാഹ്ക്ക് മാത്രമാണ് എന്നാണ് അർത്ഥമെന്ന് അബുജഹലിനറിയാം. അതുപോലും അറിയാത്തവരാണ് ഇവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ പോലും. ഫലാ ഖൈറ ഫി റജുലിൻ, എന്നിട്ട് അദ്ദേഹം പറയാൻ ഒരു മനുഷ്യൻ അവന്റെ കാര്യത്തിൽ ഒരു ഖൈറുമില്ല, അവനിൽ ഒരു ഗുണവുമില്ല. എന്താണ് അവസ്ഥ? ജുഹാലുൽ കുഫാരി ആലമു മിൻഹു ബിമാഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കയിലെ ജാഹിലിയങ്ങളായ കാഫിറുകൾ അവർ ഇവനെക്കാളും വിവരമുള്ളവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥത്തെക്കുറിച്ച്. അങ്ങനെയുള്ള ഒരാളിൽ എന്ത് ഖൈറാണുള്ളത്? വലിയ താടിയുണ്ട്, തലക്കെട്ടുണ്ട്, തലയ്ക്കെട്ടുണ്ട്, ഒരുപാട് അണികളുണ്ട്, കുറെ സ്ഥാപനങ്ങളുണ്ട്, ചിലപ്പോൾ കുറെ കിതാബുകൾ എഴുതിയിട്ടുണ്ടാകും, ഒരുപാട് നീട്ടി വാത് പറയുന്നുണ്ട്, വാത് പറയുമ്പോൾ കരയുന്നുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമയെക്കുറിച്ച് അബൂജഹലിനും ഉത്ബത്തിനും ഒക്കെ ഉണ്ടായിരുന്ന വിവരം പോലും ഇവനില്ല. ഇവിടെ ഇബ്നു അബ്ദുൽ വഹാബ് ശിർക്ക് ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന, ഇസ്തിഗാസ നടത്തുന്ന ആളുകളെ രണ്ടായി തിരിച്ചിരിക്കുകയാണ്. ഒരു കൂട്ടർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമയുടെ ഒരു അർത്ഥത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല എന്ന നിലപാടുകാരൻ. ഞങ്ങൾ ആളുകളോട് സംസാരിച്ചാൽ മനസ്സിലാകും ഈ നിലപാടുള്ള ആളുകൾക്ക് ധാരാളമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് എഴുതിയ ആളുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ്, അതിന്റെ അർത്ഥത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ അർത്ഥത്തെക്കുറിച്ച് പറയുന്നത് ഗുലുവാണ്. ഈ വാക്ക് അത് വായ കൊണ്ട് പറഞ്ഞാൽ മതി, അത് പറയുന്നവരൊക്കെ മുസ്ലിങ്ങളാണ്. അത് പറഞ്ഞിട്ട് പിന്നെ അവർ എന്ത് ചെയ്താലും അത് ശിർക്കാണ് എന്ന് പറയുന്നതാണ് തീവ്രത എന്ന് പറയുന്നവരുണ്ട്. അതല്ല ഈ കലിമയെക്കുറിച്ച് പഠിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ പഠിക്കുന്നത് എന്താണ്, പറയുന്നത് എന്താണ്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, ലോകം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഇതൊന്നും ചെറിയ ആളുകളല്ല, സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളാണ്. ചില ആളുകൾ, മുൻഗാമികളായ ആളുകൾ വരെ ഈ വാദങ്ങളുള്ള ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇൽമുൽ കലാമിന്റെ ആൾക്കാർ അവർ ചില കിതാബുകളൊക്കെ എഴുതിയിട്ടുണ്ട്. മുൻഗാമികളായവരുടെ പൂർവികർ അവരെഴുതിയിട്ടുള്ള ചില കിതാബുകൾ കാണാം. ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ ഖാദിറു അലൽ ഇഖ്തിറാ, അതാണ് അർത്ഥം. ഇലാഹ് എന്ന് പറഞ്ഞാൽ പുതുതായി സൃഷ്ടികർമ്മം നടത്താൻ കഴിവുള്ളവൻ. അത് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ അവൻ എന്ത് ചെയ്താലും ശിർക്കാവുകയില്ല. പിന്നെ ബിംബത്തിന് മുമ്പിൽ സുജൂദ് ചെയ്താലും, മരിച്ചുപോയ ആളെ വിളിച്ച് പ്രാർത്ഥിച്ചാലും, വേറെ എന്ത് ശിർക്ക് ചെയ്താലും അതൊന്നും കുഴപ്പമില്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അറിയാതിരുന്നാലുള്ള പ്രശ്നം ഇതാണ്, അവൻ അതിന്റെ നേരെ വിപരീതമായ കാര്യം ചെയ്യും, ശിർക്ക് ചെയ്യും. അതുകൊണ്ട് എന്താണ് ഇലാഹ്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് ഇബാദത്ത് എന്നൊക്കെ മനസ്സിലാക്കൽ അനിവാര്യമാണ്. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അബൂജഹലിനേക്കാൾ തരംതാണ് പോകും ഈ വിഷയത്തിൽ. അബൂജഹലിന്റെ വിവരം പോലും ഇല്ലാതായി പോകും. ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടുള്ളത്. മക്ക മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മനസ്സിലായിരുന്നു എന്നതിന്റെ നിരവധി തെളിവുകൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ദഅവത്ത് ചെയ്തപ്പോൾ, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരെ എതിർക്കാനുള്ള കാരണം, അതുപോലെ തന്നെ അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോൾ കലിമ ചൊല്ലാതിരിക്കാനുള്ള കാരണം, അതൊക്കെ എന്താണ്? അവർക്ക് ഈ അർത്ഥം അറിഞ്ഞിരുന്നത് കൊണ്ടാണ്. അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇലാഹ് എന്നതിന്റെ അർത്ഥം ഇവർ പറയുന്നത് പോലെ, ഇന്നത്തെ ആളുകൾ പറയുന്നത് പോലെ ഖാലിഖാണ് എന്നായിരുന്നെങ്കിൽ അവർക്കത് പറയാനൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അവർ പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർ വൈരുദ്ധ്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബുദ്ധിയുള്ള ഒരാളും ഒരു വൈരുദ്ധ്യം തന്റെ വാദങ്ങളിൽ ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ പറയുകയും ചെയ്യാം, എന്നിട്ട് അള്ളാഹ് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം, അത് ശരിയല്ല എന്ന് മക്ക മുശ്രിക്കുകൾക്ക് പോലും തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ കലിമ പറയാൻ വിസമ്മതിച്ചത്. അപ്പോ ഇതുപോലും അറിയാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ മുസ്ലിമ്യങ്ങളിൽ ധാരാളക്കണക്കിന് ആളുകൾ എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യം. ഇത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ കാലത്ത് മാത്രമല്ല, ഇന്നും അതേ അവസ്ഥ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നന്നാക്കുമാറാകട്ടെ. ഈ കിതാബും അതുപോലെ തന്നെ തൗഹീദ് വിശദീകരിക്കുന്ന കിതാബുകളും പഠിച്ച് മനസ്സിലാക്കി ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഇൽമ് സമൂഹത്തിൽ, നമ്മുടെ ഉമ്മത്തിൽ പ്രചരിച്ചാൽ മാത്രമേ നമ്മുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം ഈ ഉമ്മത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങൾ നമുക്ക് ബാക്കി ഈ കിതാബ് വായിച്ച് പൂർത്തിയാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാഫിആയ ഉപകാരപ്രദമായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ അഖീദയിൽ ഒരു തെറ്റുമില്ലാതെ ജീവിച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ അൻഫഅന ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ. വസുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.